നമസ്കാരം. ഞാൻ സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 104.6 ആവൃത്തിയിൽ ഇന്നത്തെ സംപ്രേഷണം ആരംഭിക്കുന്നു. ഇത് നിങ്ങളുടെ ചാനലാണ്, നമ്മുടെ മലയാളത്തിന്റെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരുടെ സ്വന്തം ചാനൽ. ഇന്നാദ്യം മാർക്കറ്റ് പൾസ്, തുടർന്ന് കളിക്കളം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് പേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കേ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇനി കേൾക്കാം മാർക്കറ്റ് പൾസ്. മോർഗേജ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഒരു പതിറ്റാണ്ടിലേറെ അനുഭവ സമ്പത്തുള്ള സിമി സേതുവുമായുള്ള സംഭാഷണത്തിന്റെ അവസാന ഭാഗം. ന്യൂസിലൻഡിലെ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസിന്റെ ഡയറക്ടറും ഫൈനാൻഷ്യൽ അഡ്വൈസറുമാണ് സിമി.
സിമിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ളത് ഏത് സെഗ്മെന്റിനെ ഹാൻഡിൽ ചെയ്യാനാണ്? ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിനെയാണോ, ഇൻവെസ്റ്റേഴ്സിനെയാണോ, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഡീൽ ചെയ്യാനാണോ, ഏതാണ് സിമിയുടെ ഫോർട്ടേ?
സി, പേഴ്സണലി എല്ലാ ലോണും എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആണ്. വെൻ ഐ ഗിവ് എൻ അപ്രൂവൽ ടു എ ക്ലയന്റ് ദാറ്റ് മേക്സ് മീ ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ്. ആൻഡ് എൻ്റെ ടീമിലുള്ളവരും അതെല്ലാം പുതിയതായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളും പറയുന്ന കാര്യം, ചേച്ചി അവർക്ക് ഒരു ലോൺ കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമായില്ലേ. ആക്ച്വലി അവർക്ക് വീട് വാങ്ങിക്കുന്നത് കഴിയുന്നതിന് മുമ്പ് ആ ലോൺ കിട്ടുമ്പോഴാണ് വി ഗെറ്റ് ദാറ്റ്സ് ആർ മോട്ടിവേഷൻ. പിന്നെ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാനിപ്പം കൂടുതലും അഡ്വൈസ് പീസിലാണ് ഞാൻ നിൽക്കുന്നത്. സോ വൺസ് ഐ meet the client advice kaiyal I have a team who can process. Enda team la ellarum thanna banking experience ullavarana, so that's there. But ippa naan cheythu varunathu കൂടുതലും ഡെവലപ്മെൻറ്റ് ലോൺസും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലോൺസാണ്. അത് കൊമേഴ്ഷ്യൽ ബിസിനസ് ലോൺസും ചെയ്യാറുണ്ട്. ഇപ്പം അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില ബാങ്ക്സ് ചില സെക്ടേഴ്സിനെ ദേ വോണ്ട് ടു ഹൈ റിസ്കിലിരിക്കുന്ന ചില സെക്ടേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ബാങ്ക്സ് അവരുടെ അപ്പറ്റൈറ്റിൽ അത് അവർക്ക് എടുക്കാൻ പറ്റും. സോ ഐ എം ഡൂയിങ് ക്വൈറ്റ് എ ബിറ്റ് ഓഫ് ദാറ്റ്. അത് കുറച്ചുകൂടെ ചലഞ്ചിങ് ആണ്. ആൻഡ് ദാറ്റ്സ് വെയർ ഐ എം ബിക്കമിങ് മോർ എക്സ്പേർട്ട് നൗ.
ഡെവലപ്മെന്റ് ലോൺസിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ ഡെവലപ്മെന്റിനാണോ, അതൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ ഡെവലപ്മെന്റിനാണോ, എങ്ങനെയാണ് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ?
ഇനി അങ്ങോട്ട് മാർക്കറ്റിൽ കുറച്ച് കൂടുതൽ വരാൻ പോകുന്നതും അതുകൊണ്ട് അത് തന്നെയാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഹാസ് ബീൻ ഓൾവേസ് എ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് പ്രോപ്പർട്ടി പ്രൈസസ് ഇത്രയും ന്യൂസിലൻഡിൽ കയറാൻ കാരണവും. പക്ഷേ ഒരു ഇപ്പം അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം ദസ് ലോട്ട് ഓഫ് സപ്ലൈ ഇൻ ദ മാർക്കറ്റ്. ലെറ്റ് മീ ടെൽ യു ദാറ്റ് ഓക്ലൻഡിൽ നിറച്ച സപ്ലൈ ഉണ്ട്. ചില ഏരിയാസിൽ തന്നെ പ്രോപ്പർട്ടീസ് സെൽ, അത് ദാറ്റ്സ് ബിക്കോസ് ഓഫ് നോട്ട് പ്രോപ്പർട്ടീസ് മൂവ് ആവാത്ത കാരണമാണ്. ഇൻ അതർ വൺ ഇയർ ദ സപ്ലൈ വിൽ ഗോ ഡൗൺ ആൻഡ് അഗെയിൻ ഡിമാൻഡ് will increase.
എന്തുകൊണ്ടാണ് ഇമിഗ്രൻസ് കൂടുതൽ വരുന്നത് കൊണ്ടാണോ, ക്വാളിഫൈയിങ് ബയേഴ്സ് കൂടുന്നതാണോ, എന്താണ്?
Qualifying buyers will be more in the coming market because investors will be in the market. Pinna first home buyers who were not eligible because of their income to debt servicing ratio will improve for clients now in the market because adu nammal touch cheyidilla point. Interest rate ne base cheditte banks ne oru test rate undu. അപ്പം അത് വളരെ ഹൈ ആയിരുന്ന ഒരു സമയമാണ് ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ. അപ്പം അതിനകത്ത് ക്വാളിഫൈ ചെയ്യാത്തവരെല്ലാം ഇനിയിപ്പോൾ ക്വാളിഫൈ ചെയ്തു വരും. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ലോൺസ് എന്തു ചോദിച്ചല്ലോ, ഡെവലപ്മെൻറ്റ് ലോൺസ് എന്ന് പറയുന്നത് ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങി, അതിനകത്തൊരു 1,000 square meters ലാൻഡ് ഉണ്ട്, എനിക്കൊരു വീട് അവിടെ ഉണ്ട്. അപ്പം ഇറ്റ് ഫോർ മീ റാദർ ദൻ ബൈയിങ് അനദർ പ്രോപ്പർട്ടി സംവേർ എൽസ് എല്ലാം കൂടെ കൊടുത്ത് ഇതിനകത്ത് ഞാൻ ഒരു എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഇട്ടാൽ അത് ഇറ്റ് ബിക്കംസ് എ നോർമൽ കൺസ്ട്രക്ഷൻ ലോൺ. ഒരു വീടും കൂടെ വെച്ചാൽ ഒരു 3 to 4 വീട് മിനിമം 3 properties ഇന്ന ടൈറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡെവലപ്മെന്റ് ലോൺ ആവും എന്ന് പറഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ പർപ്പസിനാണ്. 4 വീടെടുത്താൽ ബാങ്ക് കാണുന്നത് അതിനെ പിന്നെ ഡെവലപ്മെന്റ് ലോൺസ് ആയിട്ടാണ്. ദാറ്റ് ഇസ് മോർ ഡൺ ബൈ ഡെവലപ്പേഴ്സ് ആൻഡ് അവർക്കും ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളുടെ ബാങ്കിൽ തന്നെ ഒരു 9% വരെ പോയി ഒരു സമയത്ത്. അപ്പം ഡെവലപ്മെന്റ് ലോൺസിന് 11%, 12%, 13% വരെ പോയി. അതെല്ലാം ഇനി അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് വരും. If you, I don't know how much you are following this market. Councils ile ippa nokkiyal building consents issue cheynadum adella ippa koranirikkayirunnu, like it's rock bottom aanu. Adu building industry thana affect cheyna oru topic aanu. And I personally enda banking experience ennu vechu nokkuvaanengil this will change because banks and the government will introduce more easier loans for even first home buyers to buy new properties. I think 2015 to 2019 or 3 to 3.5 years vare 5% il new home vaangikkan pattuvarunnu. New home nu parayunnathu brand new home directly from a developer nu vaangikkan pattuna oru samayayirunnu. Appozhaanu pinne covid vannu idella ange ninnu poyathu. And I am with my experience I think that will come back into picture in the next coming years because recently ANZ has announced that ipom nammade oru sindhu ketto nu arilla nammade kiwi saver save cheynavarku 3 varsham kuda minimum save cheyavarku they used to get a grant from the government which was a free money which was available oru $10,000 vare avarku kittuvayirunnu. അത് റീസെന്റ്ലി ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങും നമ്മുടെ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കാരണം അത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ റീസെന്റ്ലി ഞാൻ ANZ-ന്റെ ഒരു പോളിസി അവർ റിവൈസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ 10,000 ഇവർക്ക് കിട്ടാത്തത് കാരണം ചില ഡെവലപ്പേഴ്സ് ആ $10,000 കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ട് പോലെ. ഇപ്പൊ 725 ആണ് പർച്ചേസ് പ്രൈസ് ആണെങ്കിൽ 715 ഫസ്റ്റ് ഹോം ബയേഴ്സ് ആണെങ്കിൽ കൊടുക്കുന്നുണ്ട് ആ $10,000. അതും ANZ ഒരു ജെന്യുവിൻ സേവിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഷോസ് മീ എ പോയിന്റ് വേർ ദിസ് പ്രോപ്പർട്ടി ന്യൂ പ്രോപ്പർട്ടീസിന് നല്ല ഒരു ഈസിയർ അവൈലബിൾ ഓപ്ഷൻസ് ഇപ്പോഴും ഈസിയർ ആണ് പല കാറ്റഗറീസിലും
ഫേവറബിൾ ആക്കി കൊടുക്കുന്നു ബാങ്കുകൾ
കൊടുക്കും ആൻഡ് അത് ബെറ്റർ ആവുകയേ ഉള്ളൂ ഇൻ ദ ഫ്യൂച്ചർ ഇൻ ദ നെക്സ്റ്റ് 2-3 years.
തിമി നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇപ്പം നമ്മളൊരു മോർഗേജ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ബാങ്ക് അല്ലെങ്കിൽ മോർഗേജ് അഡ്വൈസേഴ്സ്. ബാങ്ക് അല്ലാതെ ഇപ്പം നമ്മുടെ കിവി ബാങ്ക്, ഓസ്ട്രേലിയൻ ബേസ്ഡ് ബാങ്ക് അല്ലാതെ നമുക്ക് മോർഗേജ് ലഭിക്കാവുന്ന മറ്റെന്തെങ്കിലും സോഴ്സുകളുണ്ടോ?
ഹീപ്സ് പക്ഷേ നമ്മളുടെ ആ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഈ മെയിൻ ബാങ്ക്സ് ANZ, BNZ, Westpac, ASB, Kiwi Bank. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വി ഹാവ് ലിമിറ്റഡ് കിവി ബാങ്ക് പോലെ തന്നെ ന്യൂസിലൻഡ് ഓപ്പറേറ്റഡ് ബാങ്ക്സ് ആണ് TSB and SBS and all. അവർക്കും അപ്പറ്റൈറ്റ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അവരുടെ റിസ്ക് അപ്പറ്റൈറ്റ് കുറച്ചുകൂടെ കുറവായിരിക്കും അങ്ങനത്തെ കാര്യം. ബട്ട് ദേ ആർ ഓൾസോ എക്സലന്റ് ബാങ്ക്സ്, ദേ ഹാവ് എക്സലന്റ് പ്രോഡക്ട്സ് വിത്ത് ദെം ആൻഡ് ദേ ഓൾസോ ഗിവ് ഗുഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇതൊന്നും അല്ലാതെ സെക്കൻഡ് ഇയർ ലെൻഡേഴ്സ് എന്ന് പറഞ്ഞ ഉണ്ട്. അതായത് റിസർവ് ബാങ്കിൻ്റെ ചില ക്രൈറ്റീരിയ ഫുൾ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്യുന്നതാണ് ഈ മെയിൻ ബാങ്ക്സ് എല്ലാം. അതിനകത്തോടെ കുറച്ചുകൂടെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ കുറച്ചുകൂടെ റൂൾസ് ലെസ്സായിട്ട് ഫോളോ ചെയ്യുന്ന ബാങ്ക്സ് ആണ് അടുത്ത്. പക്ഷെ ഈ അടുത്ത സെക്കൻഡ് ഇയർ ലെൻഡേഴ്സ്, അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ബ്ലൂ സ്റ്റോൺ പറയാം, പെപ്പർ മണി പറയാം, ലിബേർട്ടി പറയാം. ബട്ട് ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്നതും നമ്മുടെ മെയിൻ ബാങ്ക്സ് തന്നെയാണ്. ബട്ട് ദേ ഡോണ്ട് ഹാവ് ടു മീറ്റ് ഓൾ ദ ക്രൈറ്റീരിയ ഇമ്പോസ്ഡ് ബൈ റിസർവ് ബാങ്ക് ആൻഡ് CCCFA എന്നൊക്കെ പറഞ്ഞ ചില റൂൾസ് ഉണ്ട്.
എങ്ങനെയുള്ള ക്ലയൻസ് ആയിരിക്കും അവരെ അപ്രോച്ച് ചെയ്യുക?
ഗുഡ് ക്വസ്റ്റ്യൻ. പ്രൈവറ്റ് സെക്കൻഡ് ഇയർ ലെൻഡേഴ്സിനെ നമ്മളെപ്പോഴും അവർക്ക് ഇൻകം അവരുടെ പോളിസീസ് കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും, പക്ഷേങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, അറിഞ്ഞോ അറിയാതെയോ ക്രെഡിറ്റ് ഇഷ്യൂസ് ഉള്ള ക്ലയൻസ്, പിന്നെ ഇൻകം, ചില ഇപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ഇൻകം നമ്മൾ എടുക്കുവാണെങ്കിൽ, സെൽഫ് എംപ്ലോയിഡ് ആകുമ്പോൾ ദേ ഹാവ് ടു ഹാവ് എ മിനിമം ഓഫ് 1 ഇയർ കണ്ടിന്യൂസ് ബിസിനസ് സ്ട്രാറ്റജി ആൻഡ് ഫൈനാൻഷ്യൽസ്. അങ്ങനെ ഇല്ലാത്ത ചില അത് ഇൻകം മെയിൻ ബാങ്ക്സിൽ മീറ്റ് ചെയ്യാത്ത ക്ലയൻസ് ആണ് സെക്കൻഡ് ഇയർ ബാങ്ക്സിലോട്ട് പോകുന്നത്.
ചാരിറ്റി ഓർഗനൈസേഷൻ ഒക്കെ അതിനകത്ത് വരുമോ? ഇപ്പൊ പള്ളികൾ.
ഗുഡ് ക്വസ്റ്റ്യൻ. പള്ളികളും ഇതൊക്കെ അതിനൊരു റവന്യൂ ഇല്ലല്ലോ. ചാരിറ്റി, ഏത് ചാരിറ്റി ഓർഗനൈസേഷൻ ആയാലും അതിന് റവന്യൂ ഇല്ലാത്തതുകൊണ്ട് അവർ ആ ഡൊണേഷൻസിലാണല്ലോ റൺ ചെയ്ത് പോകുന്നത്. സോ ബേസിക്കലി ട്രിപ്പിൾ സി എഫ് എക്ക് ഒരു ട്രിപ്പിൾ സി എഫ് എന്ന് പറയുന്ന ഒരു ബോഡിയാണ്, അവരും നമ്മളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇൻകം, പ്രോപ്പർ ഇൻകം ഇല്ലാത്ത ഒരു എൻറ്റിറ്റിക്കോ ഒരാൾക്കോ നമ്മൾ ലോൺ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇവിടെ. ഇത് അതൊരു വലിയൊരു കാര്യമാണ്, ബ്ലാങ്കറ്റ് റൂൾ ആണ് അത്. അതാണ് ബിക്കോസ് ഇപ്പൊ ചിലരൊക്കെ ചോദിക്കും, അവരെന്തിനാ എൻ്റെ അടുത്ത് പർപ്പസ് ചോദിക്കുന്നത്? എനിക്ക് ഇത്രയും ഇക്വിറ്റി എൻ്റെ വീട്ടിൽ കിടക്കുന്നത്, ആ എൻ്റെ വീടിന് 1 മില്യൺ ലോൺ ഉണ്ട്, പക്ഷേ എനിക്ക് $200,000 ലോണുള്ളൂ. എന്നാലും ഞാൻ പോയി ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു സെമി, ബാങ്കിൽ ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ പറയും, ഇവിടെ ചില റൂൾസ് നമുക്ക് പർപ്പസ് എന്താണെന്ന് അറിയണം ഫണ്ട് കൊടുക്കുമ്പോൾ. നമ്മൾ ഈ എനിക്ക് തോന്നുന്നു 2012 മുമ്പായിട്ട് ഇക്വിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പൈസ കൊടുക്കായിരുന്നു ബാങ്കിന്. ഇപ്പം അങ്ങനെയല്ല. ഇഫ് ദ കസ്റ്റമേഴ്സ് കെൻ നോട്ട്, ഇഫ് ദർ ഇസ് നോ ഇൻകം ടു സർവീസ് ദ ലോൺ, നൺ ഓഫ് ദ ഓർഗനൈസേഷൻസ് ക്യാൻ ഗിവ് ദ മെയിൻ ബാങ്ക്സ്. അതിലെല്ലാമാണ് ഈ എക്സെപ്ഷൻസ് സെക്കൻഡ് ഇയർ ലെൻഡേഴ്സ് വരുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, ഈവൻ സെക്കൻഡ് ഇയർ ലെൻഡേഴ്സ് ഡു നോട്ട് മീറ്റ്, ദെൻ വി ഗോ ഇൻ ടു ദ പ്രൈവറ്റ് ഫൈനാൻസിയേഴ്സ്. അങ്ങനെ പലരും ഉണ്ട് ഇവിടെ. ഇപ്പം ഡെവലപ്മെന്റ് ലോൺസിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ലെൻഡേഴ്സ് പലതും ഉണ്ട്.
അവർ ഇൻട്രസ്റ്റ് റേറ്റും വളരെ ഹൈ ആയിരിക്കുമോ?
യെസ് ഡെഫിനറ്റ്ലി. യു ക്യാൻ എക്സ്പെക്ട് അറ്റ്ലീസ്റ്റ് അബൌട്ട് 2.5% മോർ ദാൻ ദ ബാങ്ക്സ് ഫ്ലോട്ടിംഗ് റേറ്റ്. ആൻഡ് കൺസ്ട്രക്ഷൻ ലോൺസിൽ പറയുമ്പോൾ കൺസ്ട്രക്ഷൻ ലോൺസ് എപ്പോഴും ഫ്ലോട്ടിംഗിലാണ് ഇടുന്നത്. അപ്പം ഫ്ലോട്ടിംഗ് റേറ്റ് തന്നെയായിരിക്കും, അപ്പം ഫിക്സ്ഡും അല്ലാതെ. അപ്പം ഇങ്ങനെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് സംടൈംസ് ഇറ്റ് ക്യാൻ ബി റിയലി എക്സ്പെൻസീവ്. പക്ഷേങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ദർ ഇസ് എ പേർപ്പസ് ഫോർ ദാറ്റ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് മൈൻഡ് ചെയ്യത്തില്ല. ആൾക്കാർ ഫീസ് സെപ്പറേറ്റ് കാണും, ലോയേഴ്സിൻ്റെ ഫീസ് സെപ്പറേറ്റ് കാണും. സോ ഓവറോൾ ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലി പ്രോഡക്റ്റ്. ബട്ട് ഡെവലപ്പേഴ്സ് ആണെങ്കിലും ശരി, there is a need for that, there is a need, and there's a good market share going to these kind of banks, and there's a lot of people doing this now.
Right, nammal idivare samsarichappol njan manasilakkuvarunnu oru customerine sambandhichidathollam irrespective oru first home buyer aagam, oru investor aagam, oru bouquet of options undu mortgage ne sambandhichidathollam, property sambandhichidathollam. ഈ ഫീൽഡിൽ ഒരു എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്ക് സിമിക്ക് എന്ത് തോന്നുന്നു, മാർക്കറ്റ് വോളറ്റൈലാണ്, എന്താണ് ഈ മാർക്കറ്റ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ഈ മാർക്കറ്റിന്റെ ഒരു ഫ്യൂച്ചർ?
യെസ്, എപ്പോഴും ഇത് ബിഗ് പോസിറ്റീവ് ആയിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ബിക്കോസ് OCR ഇസ് കമ്മിങ് ഡൗൺ, ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ഗോയിങ് ടു ഫോൾ എന്ന് പറയുന്നു. അപ്പം പോസിറ്റീവ് മാർക്കറ്റ് ആണെങ്കിലും നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട കാര്യങ്ങളും പലതുമുണ്ട്. ലോൺ സ്ട്രക്ചറിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു നമുക്ക് അറിയാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ലോൺ സ്ട്രക്ചറിങ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്സ് ലോങ് ടേമിൽ ഫിക്സ് ചെയ്യണോ ഷോർട്ട് ടേമിലോട്ട് ഫിക്സ് ചെയ്യണോ, അതെല്ലാം ഈ ലോൺ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പം What do I think about the current market? എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. എന്നാലും നമ്മൾ ഡ്യൂറിങ് 2019 to 2021 വി സോ 17-18% ഗ്രോത്ത് ഓൺ ദ പ്രോപ്പർട്ടി, ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് വെൻ ടു 2%, ആസ് ഐ സെഡ് ബിഫോർ. ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് ടു ഹാപ്പൻ. ദാറ്റ്സ് ലൈക്ക് എ വൺ ടൈം, ഒരു മാജിക്കൽ ടൈം ആയിരുന്നു. You don't want to get COVID again, right? Mm-hmm. And we don't want to be locked inside angane. So adonde enikku angane njan pradheeshikkunnilla, but I think in the next 1 year we will see a good drop in the interest rate. I think it will go around 4% to 4.5% end of next year. Appo adana nammal kaanunnathu idu kaaranam there will be a lot of activities in the market. Investors will come out in the market. But again, I am not expecting, or the economists are not predicting, a big jump on the property market. It will be slowly increasing. I think 26, 27 will be the next boom. This is my personal opinion. Nothing, not quoting from anywhere, but economists also predicting 2 to 3 years. It'll be a great time. So investors na nalla time aanu to get out there and see what is available, which area to invest. Chala areas okay ippadum undervalued aitana kadakkuna in New Zealand. So those areas, example nammal parayvaanengi Lower Hutt, Wellington, you know, it took a peak at one point, pin adippa slow down aayi irikkana. So there's a lot of options available there, even for first home buyers and investors. Development loans nam, again the same thing, you know, commercial property.
25-26 vere wait cheyna gap inathu development loans il rely cheyam.
Yes, correct. So you know, this is the time where you can afford to pay those kind of interest rate. Inflation controlled aayittu varunu, but ഇതെല്ലാം പോസിറ്റീവ് നടക്കുമ്പോഴും വി ഷുഡ് നോട്ട് ബി ഫർഗെറ്റിംഗ് എൻ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ദാറ്റ് വി കറന്റ്ലി ഫേസിംഗ് ഇൻ അവർ മാർക്കറ്റ് ഇസ് അൺഎംപ്ലോയ്മെൻറ്റ്. മെനി ബിഗ് ഓർഗനൈസേഷൻസ് ആർ ലേയിങ് ഓഫ് ദെയർ സ്റ്റാഫ് ആൻഡ് ബാച്ച് ബാച്ച് ആയിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഐ എം ഓൾസോ റീഡിങ് ഓൾ ദീസ് റിപ്പോർട്ട്സ്, റൈറ്റ്? സോ അപ്പം ആ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു ത്രെറ്റ് തന്നെയാണ്, ബട്ട് ഹോപ്പ്ഫുള്ളി വി വിൽ സീ എ ബ്രൈറ്റർ ഫ്യൂച്ചർ. വി ആർ എക്സ്പെക്ടിങ് നാഷണൽ ടു ഡു സം യുനോ
മേജർ ചേഞ്ചസ്
സോ ദാറ്റ് ആർ എക്കോണമി കംസ് ബാക്ക് സ്റ്റേബിൾ ആൻഡ് യാ വി ആർ ഓൾ ഇൻ എ സേഫർ എൻവയൺമെൻറ്റ്. ബട്ട് അഗെയിൻ ആസ് ഐ സെഡ് ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ, ഇറ്റ്സ് up and down, it goes and it's a cycle, and we will have to face that cycle and come out of that cycle nicely, gracefully.
Oru paridhi vare real estate market eppozhum oru up and down trend ulla oru market aanu. നമ്മളെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ പല സ്റ്റുഡൻസിനും താല്പര്യം കാണും ഒരു മോർഗേജ് അഡ്വൈസർ ആകണം. ഫൈനാൻഷ്യലി നമ്പേഴ്സിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള കുട്ടികളോട്. അല്ലാതെ വേറൊരു പ്രൊഫഷനിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും ഇങ്ങനെ ഒരു സൊല്യൂഷൻ ബേസ്ഡ് ഒരു അപ്രോച്ച് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുമോ, എന്തായിരിക്കണം അവരുടെ സ്കില്ല്, എന്തവർ പഠിക്കണം?
See, financial advisor aagan you need to have a level 4 certification, right? And adin a basic qualification, I don't think you need quite a lot. I think a degree or a year 12 or year 13 New Zealand standard is enough. I'm not 100% sure on that, but to become an advisor, a successful advisor, I think quite a lot of KPIs are required for that role. It's not an easy role, ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളാണ്. അപ്പം അതുകൊണ്ട് തന്നെ യു നീഡ് പേഴ്സൺ വിത്ത് ഹയസ്റ്റ് പ്രയോർ ഓർഗനൈസിങ് സ്കിൽസും അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ന്യൂമെറിക്കൽ എബിലിറ്റി ഇതുള്ളത് കൊണ്ട് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ബിക്കോസ് യു ആർ പുട്ടിങ് എ ക്ലയൻറ്റ് അറ്റ് റിസ്ക് ഇഫ് യു ആർ നോട്ട് ഡൂയിങ് യുവർ ജോബ് അറ്റ് ദ റൈറ്റ് ടൈം. ആൻഡ് ഓൾസോ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഐ ഓൾവേസ് തിങ്ക് വൈ എം ഐ ഏബിൾ ടു ഡൂ ദിസ് വെൽ ഇൻ connecting with the customers and all. I think it's because of my basic experience in sales and acquisition and retention and customer experience. Appo I think idana our KPIs, thirchayattum priority, hard working, flexibility to work, adaptability to changes, and of course you need to have that interpersonal skills, you know, that these are the main KPIs apart from the level 4. And നമുക്ക് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട്, ഗൈഡൻസ് കൊടുക്കാറുമുണ്ട്.
വളരെ സന്തോഷം. ഇനിയും ലിസണേഴ്സിന് ആർക്കെങ്കിലും സിമിയുടെ ഗൈഡൻസ് ആ ഒരു ഏരിയയിലും കൂടെ വേണം എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ ഹാപ്പിയാണല്ലോ.
അബ്സല്യൂട്ട്ലി, ദേ കാൻ ഓൾവേസ് ഗിവ് മീ എ കോൾ ആൻഡ് വി കാൻ ഡിസ്കസ് ദാറ്റ്. ഡെഫിനറ്റ്ലി, ഇപ്പം ഞങ്ങൾക്ക് ഒരു ഇന്റേൺ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ വി ഓൾസോ എൻകറേജ് ഇന്റേൺസ് ടു കം ആൻഡ് വർക്ക് if they are coming out of that industry.
Shadow GML law avante.
Yes, correct. At least they will have ipo nammude degree holders okke finance innokke veli varunavaru, at least they will understand what's happening. Banks nattum banks lum edukkunnunde we are also open to that with a limitation.
ഒരു മോർഗേജ് അഡ്വൈസർ ആകാൻ തന്നെ ഒത്തിരി അധികം ക്വാളിറ്റീസ്, പ്രോഡക്റ്റ് നോളജ് ഡെയിലി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പെർട്ടീസ് വേണ്ട ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി പേരെയും നമ്മൾ മോർഗേജ് അഡ്വൈസേഴ്സിനെ ഇങ്ങനെ കാണാറുണ്ട്. എങ്ങനെയാണ് സിമിയിലേക്ക് ഇത്രയധികം കസ്റ്റമേഴ്സ് അട്രാക്റ്റഡ് ആവുന്നതെന്ന് സിമി വിശ്വസിക്കുന്നു?
കോമ്പറ്റീഷൻ ഈസ് ഓൾവേസ് ഗുഡ്. എൻഡ് യൂസേഴ്സിന് കോമ്പറ്റീഷൻ ഉള്ളത് നല്ലത് തന്നെയാണ്. ബട്ട് എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഡെഫിനറ്റ്ലി ദ സർവീസ് ദാറ്റ് വി പ്രൊവൈഡ്, അത് ഒരു, ആൻഡ് ഐ ടെൽ മൈ ടീം ഓൾസോ ദിസ്, ഐ തിങ്ക് ദിസ് ഓൾ കെയിം ഫ്രം ഐ എമിറേറ്റ്സ്. അവിടെ എമിറേറ്റ്സ് ഇസ് വെരി ഫോക്കസ്ഡ് ഓൺ കസ്റ്റമർ സർവീസ്. അത് തന്നെയാണ് ഞാൻ ഇന്നും ഐ ബ്രീത്ത് ദാറ്റ്. And I also tell the team to do that. So customer service. And nammalde most of the customers are referrals. Sindhu kaano illo. Ellarthu nammalde advertisements undu. But most of our business is through our client referrals. Oru enikku thonnu 70 to 80% avadeyana. Pinne aanu nammale parasyam kodukkunnathu kondu verunna oru referrals. So I would say that's the biggest point that we have. And of course, and oru credit manager pandu parna enikku ormayundu, njan lending padichondirunnathu, Simi, you won't learn home lending until you write about 1000 deals. Innum padichondirikkana, every client is different, every situation is different. So I think the banking knowledge and overall experience as a total personality, I think that personality brings into that, clients are very happy to be with us.
ഇതുവരെയുള്ള ഒരു ജേർണിയിൽ ഒരു പ്രൗഡസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞ എപ്പോഴും ടോപ്പ് ഓഫ് ദി മൈൻഡിൽ വരുന്ന ഒരു മൊമെന്റ് ഏതായിരിക്കും?
I think when I look back, I've been always in sales professional, right? Since 2000 I'm in the sales industry. Adhil ivide vannappo oru last 10 years 12 years I took home lending padichu, adhil oru expert aayi. Pashangi, the moment as I said before, somebody says, okay, Simi got me an approval, allengi when I call them and say, hey, your loan is approved, annerana ettum koodalayittu happy aavunathu. But when I look back and I think, in 2019, when I was about to resign from the bank, it was not only my decision. There were 3 or 4 colleagues. We all decided, okay, well, how about ipo oru product mathram cheyidondirunnu, ini namukoru ella products oru no parayandallo clients node. Appo because bank inde policies change cheyumba chalappa namukku no parayandave oru avastha vannappalana enki oru advisor aagan ഐഡിയ വന്നത്. ആൻഡ് ഞങ്ങളൊരു 3-4 പേരുണ്ടായിരുന്നു ഈ ഐഡിയയും കൊണ്ട്, ആൻഡ് ബ്രെയിൻ സ്റ്റോം ചെയ്ത് അവരെല്ലാം റെഡി ആയി പെട്ടെന്ന്. ആൻഡ് ഓൾ ഓഫ് ദം വെർ മെൻ. ഓൾ ഓഫ് ദം സെഡ് അതേ ഇങ്ങനെ ഇങ്ങനെയാണ്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും, ബിക്കോസ് ബാങ്ക്സ് എന്നെ കൊല്ലും. പക്ഷെങ്കിൽ എനിക്ക് അന്നും ഭയങ്കര ഒരു, ഐ ആം ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ, സ്റ്റേബിൾ ജോബ്, ഗുഡ് കാർ ടു ഡ്രൈവ്, you know, bonuses if I do well, ella undayirunnu. Appam pashangi, now when I think back, I think that was my great moment, and I feel like I should have done a couple of years ago. It's more of that passion, and you know, itrayum perkum kuda pinne help cheyayirunnallo. So in the last few years, after becoming an advisor, I don't think we have said no to a client. There is always a solution. Oh. Somewhere in the first year anelum, second year anelum, evide anelum poi, I think I feel proud of myself running the team, being there as an advisor and a leader.
വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു സിമി പറഞ്ഞത്. കാരണം പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കാണാൻ പറ്റുന്നു.
അബ്സല്യൂട്ട്ലി.
പക്ഷേ പുഞ്ചിരിക്കുന്ന മുഖങ്ങളോടൊപ്പം തന്നെ, ഈ ജോലിയോടൊപ്പം തന്നെ വളരെ ചലഞ്ചസ് ഉണ്ട് അല്ലേ? ടെൻഷൻ ഉണ്ടാകും, ഓരോന്നും ഈ പറഞ്ഞ പോലെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉണ്ട്. നമുക്കൊരു ഒരു ഗ്യാപ്പ് പോലും നമുക്ക് ഫില്ല് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് സിമിയെ തന്നെ സിമി അൺവൈൻഡ് ചെയ്യുന്നത്?
ഫസ്റ്റ് ടു ഇയേഴ്സ് ഡിഡ്ന്റ് ഹാവ് ടൈം ടു അൺവൈൻഡ്. നൗ മൈ ടീം ഗിവ്സ് മീ ദാറ്റ് സപ്പോർട്ട്. അവരെ ഞാൻ ഒരു റെഗുലർ ബ്രേക്സ് എടുക്കാറുണ്ട്. അത് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. പക്ഷേ അറ്റ് എനി മൊമെൻറ്റ് ക്ലയൻറ്റ് വിളിച്ചാൽ ഞാൻ അവൈലബിൾ ആണെങ്കിൽ തന്നെ അൺവൈൻഡിങ് ടൈമിൽ ഐ എം ഔട്ട് ഓഫ് ദ കൺട്രി, എസ്പെഷ്യലി ക്രിസ്മസ് ന്യൂ ഇയർ. ഐ ടേക്ക് ദാറ്റ് സോളിഡ് ബ്രേക്ക് ആൻഡ് ടേക്ക് റെസ്റ്റ്. അതാണ് കൂടുതൽ അൺവൈൻഡിങ്. പിന്നെ ഇത്രയും മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്, വാക്കിംഗ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ആ ഒരു. ആൻഡ് ഐ ഓൾസോ ട്രാവൽ ക്വൈറ്റ് എ ബിറ്റ്. അപ്പം ഒരിടത്തുനിന്ന് പോകുമ്പോഴത്തേക്ക് ഈ ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് ബ്രേക്ക് ആയി പോകും. ബട്ട് തറലി എൻജോയിങ് വാട്ട് ഐ എം ഡൂയിങ് കറന്റ്.
മുന്നോട്ട് സിമിയുടെ ഒരു ആസ്പിറേഷൻ എന്താണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗോൾസ് എന്താണ്?
കൃപ ഇസ് മൈ ബേബി നൗ, സോ ഗ്രോയിങ് ദാറ്റ് ആൻഡ് ഡെവലപ്പിംഗ് ഇൻ ടു ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് ഇസ് വൺ ബിഗ് ആസ്പിറേഷൻ ദാറ്റ് മൈ സെൽഫ് ആൻഡ് സേതു ഹാസ് ഗോട്ട്. സോ യു വിൽ ഹിയർ ഗുഡ് ന്യൂസ് ഫ്രം അസ് ഇൻ ടു 2025 അബൌട്ട് ദിസ്.
ഓ, ഒത്തിരിയധികം നന്ദി, സന്തോഷം. ഈ ഒരു മോർഗേജ് ഇൻഡസ്ട്രിയെ കുറിച്ചും പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് ഹോം ബയർക്ക്, ഒരു ഇൻവെസ്റ്റർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഡ്യൂ ഡെലിജൻസിൽ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെയുള്ള ഒരു ഒരു എന്താ പറയുന്നത് ടിക് ബോക്സ് പോലെ കുറച്ച് കാര്യങ്ങൾ സിമി ഇത്രയധികം നേരമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു നമ്മുടെ മലയാളം എഫ് എം ലിസണേഴ്സിന് വേണ്ടി. വളരെയധികം സന്തോഷം, നന്ദി. സിമിയുടെ ഭാവി പരിപാടികൾ, അത് ബിസിനസ് എക്സ്പാൻഷൻ ആകാം, എക്സ്പെർട്ടൈസ് കൂടുതൽ, ഒരു നമ്മൾ പറയത്തില്ലേ ഈ ഇൻഡസ്ട്രിയിലെ ഒരു അവസാന വാക്ക് എന്നൊക്കെയുള്ള ഒരു ആളാവട്ടെ സിമി എന്ന് മലയാളം എഫ് എമ്മിന്റെ ഭാഗത്തു നിന്നും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
ലെറ്റ് മീ ഓൾസോ താങ്ക് യു സോ മച്ച് യു യുവർ സെൽഫ് ആൻഡ് ദ ഹോൾ ടീം ഓഫ് മലയാളം എഫ് എം ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അതുകൂടാതെ തന്നെ ദ ഹോൾ ടീം കൃപ ഇസ് വെരി ഹാപ്പി ദാറ്റ് വി ആർ പ്രസന്റ് ഹിയർ. ഞങ്ങൾ എനിക്ക് പറ്റുന്ന എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി പങ്കുവയ്ക്കാൻ പറ്റിയതിൽ ഐ എം റിയലി താങ്ക്ഫുൾ ആൻഡ് പ്രൗഡ്.
നിങ്ങൾ ഇതുവരെ മലയാളം എഫ് എം 104.6 കേട്ടത് ന്യൂസിലൻഡിലെ വിവിധ തരം മോർഗേജുകളെ കുറിച്ചും ലോൺ സ്ട്രക്ചർ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധ ബാങ്കുകളുടെ ലോൺ വ്യവസ്ഥതകളെക്കുറിച്ചുമെല്ലാം. കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസിന്റെ ഡയറക്ടറും ഫൈനാൻഷ്യൽ അഡ്വൈസറുമായ സിമി സേതുമായുള്ള അഭിമുഖം അവസാന ഭാഗം. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം മലയാളം എഫ് എം 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമായിരിക്കും. ഈ അഭിമുഖം അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി മലയാളം എഫ് എം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ പരിപാടിയുടെ പ്രായോജക കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് പേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇനി കേൾക്കാം കളിക്കളം. ഇന്നത്തെ കളിക്കളത്തിൽ കേരള പ്രീമിയർ ലീഗ് അഥവാ KPL കുറിച്ച് ഓർഗനൈസേഴ്സായ ശ്രീകാന്ത് വിദ്യാധരനും രഞ്ജിത്ത് രവീന്ദ്രനും നമ്മളോട് സംസാരിക്കുന്നു. KPL അഞ്ചാമത്തെ സീസണിൽ മാറ്റുരയ്ക്കുവാനുള്ള കളിക്കാരെ തിരഞ്ഞെടുക്കുന്ന ഓക്ഷൻ ഈ മാസം 30-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 6:30 എല്ലേഴ്സ്ലി ക്രിക്കറ്റ് ക്ലബിൽ നടത്തപ്പെടുന്നതാണ്. അതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക കളിക്കളം ഇപ്പോൾ കേൾക്കാം.
നമസ്കാരം, എൻ്റെ പേര് ശ്രീകാന്ത് വിദ്യാധരൻ.
നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത് രവീന്ദ്രൻ.
ഞങ്ങൾ KPL കേരള പ്രീമിയർ ലീഗിൻ്റെ ഓർഗനൈസേഴ്സ് ആണ്. ഇന്ന് കളിക്കളം എന്നുള്ള പരിപാടിയിൽ മലയാളം എഫ് എമ്മിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ എപ്പിസോഡാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്.
ഞാൻ ക്രിക്കറ്റാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ക്രിക്കറ്റാണ് എൻ്റെ ജീവിതവും. ഞാനൊരു പ്രൊഫഷണൽ ക്രിക്കറ്ററാണ്. കേരളത്തിൽ കുറേ കാറ്റഗറി വൈസസ് കളിച്ചതിന് ശേഷം ദുബായിലായിരുന്നു. ദുബായിലെ ഇതേമാതിരി ഒരുപാട് കമ്പനികൾക്ക് വേണ്ടിയും അവിടെ ഫ്ലൈ എമിറേറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്രിക്കറ്റ് എന്ന ലക്ഷ്യം കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ന്യൂസിലാൻഡിൽ ക്രിക്കറ്റ് കുറച്ചും കൂടിയും ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ ന്യൂസിലാൻഡിലേക്ക് വന്നത്. ഞാൻ ദുബായിൽ കോച്ചിങ്ങും ഉണ്ടായിരുന്നു, ലെവൽ 2 കോച്ചാണ് ദുബായിൽ ICC ക്രിക്കറ്റ് അക്കാഡമിയുടെ. ഇവിടെ വന്നു കോച്ചിങ് സർട്ടിഫിക്കേഷൻ ഓക്ലാൻഡ് ക്രിക്കറ്റിൻ്റെ എടുത്തു. കോച്ചിങ് അക്കാഡമി ഉണ്ട്, ഗോൾഡ് സ്റ്റാർ ക്രിക്കറ്റ് അക്കാഡമി. ഇപ്പോൾ വളരെ കുറവാണ്, കുറച്ച് കോച്ചിങ്ങേ നടത്തുന്നുള്ളൂ. ബട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യണത് കളിക്കാൻ വേണ്ടിയിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്. അപ്പോൾ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കോച്ചിങ് കുറച്ച് ഇതായിരിക്കണത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ക്രിക്കറ്റിൻ്റെ മൈൻഡ് മനസ്സിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ശ്രീകാന്ത് ഏട്ടനും PT സുബ്രഹ്മണ്യനും അലനും എല്ലാവരും ആ ക്രിക്കറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഇവരൊക്കെ പരിചയപ്പെട്ടതും. ഇങ്ങനെയുള്ള ഒരു KPL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂർണമെൻറ്റിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. PT സുബ്രഹ്മണ്യൻ കേരള രഞ്ജി ട്രോഫി ക്യാപ്റ്റനായിരുന്നു. ഇപ്പോൾ പുള്ളി നാട്ടിലാണ്, അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ അലൻ ചോയ് ലാസ്റ്റ് ഇയർ നമ്മുടെ ഓർഗനൈസറായിരുന്നു. അപ്പോൾ നമ്മുടെ FM റേഡിയോനെ നമ്മളെ വിളിച്ചതിന് വളരെയധികം സന്തോഷം. ഇതാദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു FM റേഡിയോന് വേണ്ടിയിട്ട് കേരള പ്രീമിയർ ലീഗിൻ്റെ ഒരു ഡിസ്കഷനും ഞങ്ങളുടെ ഒരു ആക്ടിവിറ്റീസും ഇവിടെ സംസാരിക്കാൻ വേണ്ടി വരുന്നത്. ഇതിന് മുമ്പ് ഞങ്ങളിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല KPL ൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോണത് ഈ കൊല്ലത്തെ സീസൺ 5 ആണ്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് KPL വെരി സക്സസ്ഫുൾ ആയിട്ട് കമ്മ്യൂണിറ്റി ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ 5-ാമത്തെ വർഷമാണ് KPL 5. ഈ കഴിഞ്ഞ് ഞങ്ങൾ 4 വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ടുവരികയാണ് ഓക്ലൻഡിലെ മലയാളികൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രിക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളത് ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ രജിസ്ട്രേഷൻ മണിയുടെ പകുതി തിരിച്ചു കൊടുക്കാം ഓപ്ഷൻ്റെ, അതായിരുന്നു നമ്മളുടെ ആദ്യത്തെ ദിവസം. ദാറ്റ് വാസ് എ ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ഓരോ വർഷങ്ങളിലും നമ്മൾ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ അതുപോലെ പറഞ്ഞ പോലെ സുബ്രഹ്മണ്യ സാറും അലനുമായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മൾ 4 പേരുടെയും ചിന്താഗതിയും നമ്മളുടെ ആ കമ്മ്യൂണിറ്റിക്ക് സർവീസ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയും കൊണ്ടാണ് നമ്മൾ 4 പേരും ഒന്നിച്ച് ഈ ടൂർണമെൻറ്റ് നടത്താൻ നിശ്ചയിച്ചത്. അപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് 8 ടീമുകളുണ്ടായിരുന്നു. പിന്നെ അത് 2 വർഷം കഴിഞ്ഞപ്പോൾ അത് 10 ആയി. പിന്നെ കഴിഞ്ഞ വർഷം 8 ആയിരുന്നു. ഈ വർഷം എത്ര ടീം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതെന്നുണ്ടെങ്കിൽ 14 ടീമുകൾ. അതായത് കേരള പ്രീമിയർ ലീഗിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ ഡിസ്ട്രിക്ട് വൈസിലാണ് നമ്മൾ ടീം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഓരോ ടീം ഉണ്ടാവണമെന്നാണ് നമ്മൾ. അതായത് കേരളത്തിലെ 14 ജില്ലകളെ ന്യൂസിലാൻഡിൽ ഓക്ലൻഡിൽ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഡ്രീമുകളിലൊന്ന്. നമ്മൾ 5 വർഷം മുമ്പ് കണ്ട കാഴ്ചയാണ് ഇന്ന് ക്രിക്കറ്റ് കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ഇതേ സെയിം ഫോർമാറ്റിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, ടീമുകളുടെ പേര്. അപ്പോൾ നമ്മളുടെ ആ ഫോർസൈറ്റാണ് നമ്മൾ നേരത്തെ കണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഐഡിയയിൽ അതിൻ്റെ കൂടെ നിന്ന കുറേ പേരുണ്ട്. അതായത് ഓക്ലൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ സപ്പോർട്ട് ചെയ്യുന്ന മലയാളി കമ്മ്യൂണിറ്റീൻ്റെ ടൂർണമെൻ്റാണ്. അതുപോലെ തന്നെ ഇരൻഡോസ്കിൽ ക്രിക്കറ്റ് ക്ലബ്, LSL ക്രിക്കറ്റ് ക്ലബ്, ഹൈബസ്കസ് കോസ് ക്രിക്കറ്റ് ക്ലബ്, അവരൊക്കെ നമ്മുടെ കൂടെ പാർട്ട്ണർഷിപ്പിന് നടത്തിയിട്ടുണ്ട്. പിന്നെ കുക്കുപുറ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുക്കുപുറയാണ് നമുക്ക് വേണ്ടിയിട്ട് ബോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മളുടെ പേരായി ഇംപ്രിൻ്റ് ചെയ്തിട്ടാണ് അവരത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഓക്ലൻഡിൽ നിന്നല്ല, ന്യൂസിലൻഡിൽ തന്നെ വേറെ ആർക്കും ആ ഒരു എന്താ പ്രിവിലേജ് ഇല്ല. അത് നമ്മളുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് നമ്മളിപ്പോഴും കൊണ്ടുനടക്കുകയാണ്.
അപ്പം ഞങ്ങൾ തുടക്കത്തിൽ എന്താ തീരുമാനിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്ലൻഡ് മലയാളികളെ മലയാളി പ്ലേയേഴ്സിനെ അതിപ്പോൾ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ എന്നുള്ളതിന് ഉപരി വളരെ ജസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ അറിയുന്നവരെ ഉൾക്കൊള്ളി കളിക്കാനുള്ള അവർക്കൊരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നു നമ്മൾ എല്ലാവരും എമിഗ്രൻ്റാണ് ഇവിടെ വരുന്നത്. ജോലി അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതലും സ്പോർട്സിലേക്കൊന്നും അങ്ങനെ ആക്റ്റീവായിട്ട് പലരും വരുന്നില്ല. പക്ഷേ നമ്മളത് കമ്മ്യൂണിറ്റി ഒന്നുകൂടിയും കമ്മ്യൂണിറ്റി ഇതിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ അവരെയും കൂടി എല്ലാവരെയും ഉൾക്കൊള്ളിപ്പിച്ചിട്ട് ഉള്ള ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഒരു 8 ടീം എന്നുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 10 ടീം ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്ലെയേഴ്സ് എൻക്വയറി നമുക്ക് വന്നുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ കളിക്കണമെന്നുള്ളൊരു ആഗ്രഹം. ഇപ്പോൾ 10 ടീം ആകുമ്പോൾ നമുക്ക് നിയർലി 150 പ്ലെയേഴ്സിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ സെക്കൻഡ് ഇയർ മുതൽ ഓവർ ന്യൂസിലാൻഡാക്കി. ടോട്ടല് ന്യൂസിലാൻഡിലെ ഏത് ഭാഗത്തു നിന്നും മലയാളി പ്ലെയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പം അങ്ങനെ ആദ്യത്തെ കൊല്ലം തന്നെ കുറച്ച് വളരെ വിരലുണ്ടാവുന്ന പ്ലെയേഴ്സ് വില്ലിങ്ടൺ ക്രൈസ്റ്റ് ചർച്ച് എന്നൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഇയർ മുതൽ ഓൾമോസ്റ്റ് ക്രൈസ്റ്റ് ചർച്ച്, വില്ലിങ്ടൺ, ഫാങ്കര്, ന്യൂപ്ലിമോത്ത്, അങ്ങനെ ഓൾമോസ്റ്റ് ഓൾ ന്യൂസിലാൻഡിലെ എല്ലാ മലയാളി പ്ലെയേഴ്സും നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്ലെയേഴ്സ്. അതേമാതിരി തന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് കളിച്ചിരുന്നു, പിന്നെ ഇവിടെ വന്ന് നിർത്തി, അങ്ങനെ ഇരുന്ന കുറേ പ്ലെയേഴ്സ് ഈ ടൂർണമെൻറ്റിൻ്റെ ഇത് കണ്ട് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് കളിക്കാൻ റെഡിയായിട്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മൊത്തത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 2 ഇയേഴ്സ് ആയിട്ട് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് ടൂർണമെൻറ്റ് നടന്നു പോണത് എല്ലാ ടീമുകളും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരു 10 ഡിസ്ട്രിക്റ്റിൻ്റെ അനുസരിച്ചിട്ടുള്ളതുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, ഇടുക്കി, കോട്ടയം, കാസർഗോഡ്, കൊല്ലം, പാലക്കാട്, വയനാട്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ വയനാട് എന്ന് പറഞ്ഞുള്ള പുതിയൊരു ടീം കൂടി ഹാമിൽട്ടൺ എന്ന്. അതേമാതിരി തന്നെ നമുക്ക് ഹാമിൽട്ടൺ എന്ന് 2 ടീമിനുള്ള ഓണേഴ്സ് ഓൺ ചെയ്യുന്നുണ്ട് അവിടുന്ന്. 2 ടീമുകൾ, ഒന്ന് തിരുവനന്തപുരം, പിന്നെ ഒന്ന് വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം. അങ്ങനെ 2 ഓണേഴ്സ് അവിടുന്നുണ്ട്. ബാക്കിയുള്ള 6 ഓണേഴ്സ് ഓക്ലാൻഡിലുള്ള ആൾക്കാരനെയാണ് ഓൺ ചെയ്യണത് ടീമിനെ. ഒരാൾ ഫാങ്കരയെന്ന്, കൊല്ലം ടീം ഫാങ്കരയെന്നാണ് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിക്കുക ഈ പ്രാവശ്യമല്ല, ഞങ്ങളുടെ അടുത്ത കൊല്ലമാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒന്നും കൂടിയും കുറച്ചും കൂടി വൈഡായിട്ട് ഓവർ ന്യൂസിലാൻഡ് മൊത്തം നമ്മുടെ ടീമിൻ്റെ ടീം ഓണേഴ്സ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ സീസൺ 5 സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇത് ടൂർണമെൻ്റ് നോർമലി നടക്കുന്നത് ഫെബ്രുവരി ടു മാർച്ചിലാണ്. അപ്പോൾ പക്ഷേ നമ്മുടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മന്ത്സ് ആണ്. കാരണം ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഇപ്പോഴേ നമ്മൾ പലരും സ്പോൺസർഷിപ്പ് ഉണ്ട്, അപ്പോൾ അവരായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട്, ക്രിക്കറ്റ് അസോസിയേഷനായിട്ടുള്ള ഡിസ്കഷനുകൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓക്ഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പറഞ്ഞില്ലേ എന്തെങ്കിലും പുതുമ കൊണ്ടുവരണം. അപ്പോൾ എന്താണ് നമ്മൾ ഓരോ വർഷവും നമ്മൾ പുതുതായിട്ട് കൊണ്ടുവരാമെന്ന് ഇങ്ങനെ ക്രിക്കറ്റ് എന്തൂസിയാസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കൊടുക്കണം, എന്നാലേ അവർ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ, നമ്മുടെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യാം എന്നുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത് കഴിഞ്ഞ് ഓക്ഷൻ നടത്തണം. അപ്പോൾ ഓക്ഷൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ടാവും, എത്ര ടീമുകൾ ഇപ്രാവശ്യം ഉണ്ടാവും എന്നറിയില്ല, പുതിയ എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, അപ്പോൾ അത് നോക്കണം. അങ്ങനെ കുറേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് കുറേ നടക്കും. പലരും ഇത് ഒന്നുകിൽ ഓക്ഷൻ ഡേ അല്ലെങ്കിൽ കളി കാണുന്ന ദിവസം മാത്രമേ ഇത് അറിയുന്നുള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാൻ മതി ആക്ച്വലി ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്, വീട്ടുകാരാണ് സ്ഥിരം കാണുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, ഇയർ ലോങ് പ്രിപ്പറേഷൻസ് ആൻഡ് എക്സിക്യൂഷനാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. പക്ഷേ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടാറുമുണ്ട്, മനസ്സിലായില്ലേ? നമ്മളെന്ത് വിചാരിക്കുന്നു അതിൽ കൂടുതൽ ക്രിക്കറ്റ് കമ്മ്യൂണിറ്റിയും അല്ലെ ക്രിക്കറ്റ് ഫെറ്റേണിറ്റി നമുക്ക് തിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുമ്പോൾ ഒരു ക്രിക്കറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റി ഓക്ലൻഡിലുണ്ട്. അവരൊന്നിച്ച് നിന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോവിഡ് സമയത്താണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ഓക്ലൻഡ് മലയാളി അസോസിയേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദു ഓർഗനൈസേഷൻ ആണെങ്കിലും നമ്മളുടേതായ കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുത്തിരുന്നു. ആ കോവിഡ് സമയത്ത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങണമായിരുന്നു അവർക്ക്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 അസോസിയേഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പലർക്കും പല പ്രശ്നങ്ങൾ വന്നപ്പോഴും KPL എന്നും അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മബന്ധം എല്ലാവരായിട്ടുള്ള ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ടൂർണമെൻ്റ് ഇത്രയും നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് നമ്മളൊരിക്കലും എന്താ പറയുക, പ്രോഫിറ്റിന് വേണ്ടി നടത്തുന്ന ഒരു ടൂർണമെൻ്റ് അല്ലാന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ നിന്ന് ബാക്കി തിരിച്ച് കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് വർക്ക്ഷോപ്പ്, ഒരു അതായത് 2 ആഴ്ചയോ അല്ലെങ്കിൽ 4 ആഴ്ചയോ നടക്കുന്ന ക്രിക്കറ്റ് വർക്ക്ഷോപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. ഈഡൻ റോസ്കൽ ക്രിക്കറ്റ് ക്ലബിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്.
LSL.
അപ്പോൾ അത് നമ്മൾ ഉടനെ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ നമ്മളെല്ലാ കൊല്ലം ശ്രീകാന്ത് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുതിയതായിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ എന്തൊക്കെ തരത്തിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രിക്കറ്റിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഞാനൊരു പ്രൊഫഷണലായിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയറാണ്, കോച്ചുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, അവർ ഇപ്പോൾ പാരൻസ് വന്ന് കളിക്കണം, പിള്ളേരുണ്ട്, പിള്ളേർ ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട്, അങ്ങനെ കുറേ ഫാമിലി കൂടി ഇതിൽ വളരെ കെ പി എല്ലിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അവരുടെ ഫാമിലി മൊത്തത്തിൽ ഇൻവോൾവ് ആകുമ്പോഴാണ് അവർക്കാണെന്നുണ്ടെങ്കിലും ഈ പ്രാക്ടീസ് ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ജോലി, സാറ്റർഡേ സൺഡേ ക്രിക്കറ്റ് കളിക്കാൻ പോവാന്ന് പറഞ്ഞു പറയുമ്പോൾ പല വീടുകളിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കും അറിയാം. അപ്പോൾ ആ ഒരു സ്ട്രെസ്സും ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ പിള്ളേരേയും നമുക്ക് കെ പി എല്ലായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇപ്രാവശ്യം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്രാവശ്യം ഓക്ലാൻഡ് ക്രിക്കറ്റും ഈഡൻ റോസ്കിലും എൽ എസ് ലിയും പ്രപ്പോസലായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സീസണിൽ ഞങ്ങളൊരു പുതിയതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും വളരെ സപ്പോർട്ടാണ്. അതേമാതിരി തന്നെ കൊക്കു പറയും ഇവർക്ക് വേണ്ടിയിട്ടുള്ള കിറ്റ് ബാഗ്സ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഇതും നമുക്കത് അവരായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു ഇതും കൂടി നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്യുന്നുണ്ട്.
ഈ ക്രിക്കറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ യങ് ടാലൻസിനെ ആക്ച്വലി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് കെ പി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോൾ ഞാൻ നമ്മളിപ്പോൾ എല്ലാവരും എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാനെല്ലാം പുറത്തുനിന്ന് കളി കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അവരുടെ കളിയുടെ ഇമ്പ്രൂവ്മെൻ്റ് എല്ലാ വർഷവും എനിക്കത് കാണാം. പല പ്ലേയേഴ്സും, അതായത് കമ്മ്യൂണിറ്റിയിൽ അറിയപ്പെടാത്തൊരു പ്ലേയേഴ്സ് ഇവിടെ വന്ന് ആക്ച്വലി എന്താ ഫ്ലറിഷ് ചെയ്തിട്ട് അവർ ബാക്കിയുള്ള അവരുടെ ആ ക്രിക്കറ്റ് കരിയർ തന്നെ മാറ്റിയിട്ടുള്ള ഒരു ഇത് പ്രസ്ഥാനമാണ് കെ പി എൽ. പേഴ്സണലി എൻ്റെ ഗ്രോത്ത്, ഇനോ നമ്മളെപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അപ്പോൾ ആസ് എ പേഴ്സൺ ഞാൻ ഗ്രോ ചെയ്തിട്ടുണ്ട്, ആസ് എൻ ഓർഗനൈസർ ഞാൻ ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം അവസരം തരുന്നത് ഇങ്ങനത്തുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളാണ്. ക്രിക്കറ്റ് ടൂർണമെൻ്റ് നടത്തുമ്പോൾ വി ഹാവ് ടു മേക്ക് എ ഡിസിഷൻ അല്ലേ, നമുക്കൊരു ഡിസിഷൻ എടുത്തേ പറ്റൂ ആ സമയത്ത്. അപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഡിസിഷനുകളാണ് നമ്മൾ എടുക്കുന്നത്. ടൂർണമെൻ്റ് നടത്തുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് ആ എന്താ പറയുക ഇമ്പൾസീവ് ഡിസിഷൻ മേക്കിംഗ് ആണ് എപ്പോഴും. അതായത് മഴ പെയ്തു അല്ലെങ്കിൽ മഴ വന്ന് ബ്ലോക്കായി, കുറച്ച് ഡിലേ ആയി, പിന്നെ പ്ലേയേഴ്സിന് ഇഞ്ചുറി വരുന്നു, അപ്പം ആ എടുക്കുന്ന ഡിസിഷൻസ്, കാരണം നമുക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയാണ് നമ്മുടെ പരമൗണ്ട്. അപ്പോൾ എംപയേഴ്സ് പോയി പിച്ച് നോക്കി ഗ്രൗണ്ട് നോക്കി അവർ ഓക്കെ പറയുമ്പോഴാണ് നമ്മൾ ടൂർണമെൻറ്റിൽ ആ കളി അന്നത്തെ ദിവസത്തെ കളി നടത്തുന്നത്. അപ്പോൾ ഇൻ കേസ് ഒരു കളി നടന്നില്ലെങ്കിൽ അതിനെ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാം? കാരണം ഇതിൽ കുറേ പ്ലേയേഴ്സിൻ്റെ എഫേർട്ട്, കുറേ ടീം ഓണേഴ്സിൻ്റെ എഫേർട്ട് ഉണ്ട്. അപ്പോൾ അവരിത് രജിസ്റ്റർ ചെയ്തിട്ട് ആകെ വളരെ കുറച്ച് കളി നടത്തിയിട്ട് ടൂർണമെൻറ്റ് അവസാനിക്കുന്ന ഒരവസ്ഥ വരുന്നത് നമുക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം അവർക്ക് എന്താ പറയുക കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ചലഞ്ച്, ആ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആരോടും ബയസ്ഡ് ആവാണ്ട് ഏറ്റവും ഫെയർ ആയിട്ടുള്ളൊരു ഡിസിഷൻ ആ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡിസിഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് അത് വിഷമമുണ്ടാവും, ഏത് തീരുമാനം എടുത്താലും അതിൽ കുറച്ച് ടീമുകൾക്ക് ദുഃഖവും കുറച്ച് ടീമുകൾക്ക് സന്തോഷവും ഉണ്ടാവും. പക്ഷേ നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ടൂർണമെൻറ്റാണ്. എൻഡ് ഓഫ് ദി ഡേ എൻ്റെയോ അല്ലെ രഞ്ജിത്തിൻ്റെയോ വേറെ ആരുടെയോ ഇതല്ല, ആ ടൂർണമെൻറ്റിന് ഏറ്റവും നല്ല ഡിസിഷൻ ഏതാണ് ആ ഡിസിഷനാണ് നമ്മൾ ആ സമയത്ത് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചിലരെ വേദനിപ്പിക്കും, ചിലർക്ക് സന്തോഷം ഉണ്ടാകും. പക്ഷേ അത് ഫേസ് ചെയ്യാൻ ഞാനും സുബു സാറാണ് ഉള്ളത്, രഞ്ജിത്തും അലനാണെങ്കിലും അതിലിടപെടാറില്ല. കാരണം അവർ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ അവർ ഏതെങ്കിലും ടീമിലായിരിക്കും, അപ്പോൾ അവർ ആ ഡിസിഷനിൽ ഉണ്ടാവാറില്ല. അപ്പോൾ അത് നമ്മൾ നല്ലോണം ആലോചിച്ചിട്ടാണ്, അത് എൻ്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല. രഞ്ജിത്ത് പറഞ്ഞ പോലെ സുബ്രഹ്മണ്യം സാറുണ്ട്, നമുക്കെപ്പോഴും ആ സപ്പോർട്ട് ഉണ്ട് ആളുടെ. അത് ദാറ്റ് ഈസ് എ ബിഗ് സ്ട്രെങ്ത് ആണ് ഞങ്ങളുടെ കെ പി എല്ലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ സുബ്രഹ്മണ്യം സാറിൻ്റെ സപ്പോർട്ട്, ആളുടെ എക്സ്പീരിയൻസും ആളുടെ സപ്പോർട്ടും ആളുടെ ആ നോളജും ആളുടെ ഓർഗനൈസിങ് പവറും ഇറ്റ്സ് വെരി കമൻഡബിൾ ആണ്. അതാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ. ഇപ്പോൾ നമ്മൾ ഓരോ വർഷം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഫിറ്റ് ഡ്രിവൺ ഓർഗനൈസേഷൻ അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓംടെക്സ്, ഓംടെക്സ് എന്ന് പറഞ്ഞ അപ്പാരൽ കമ്പനി, അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിന് ജേഴ്സി സപ്ലൈ ചെയ്യുന്ന ജേഴ്സി ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് അവർ, ഓംടെക്സ്. അവരാണ് കെ പി എല്ലിൻ്റെ എന്താ പറയുക ജേഴ്സി ക്യാപ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾക്ക് രജിസ്ട്രേഷനായിട്ട് വാങ്ങുന്ന പൈസയിൽ കൂടുതലാണ് ഒരു പ്ലെയർക്ക് നമ്മൾ ആക്ച്വലി ചെയ്യുന്ന എക്സ്പെൻസ് ആ ജേഴ്സിയുടെ മാത്രം. പിന്നെ എല്ലാം ബോൾ എന്താണെങ്കിലും നമ്മൾ ഹൈ ക്വാളിറ്റി ബോൾസ് ആണ് എല്ലാം ഉപയോഗിക്കുന്നത്. നമ്മുടെ എംപയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്ലാൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എംപയേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റ് ലവേഴ്സ് അല്ലെ പ്ലെയേഴ്സ് ഈ ടൂർണമെൻ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വെട്ടിച്ചുരുക്കിയിട്ട് നമുക്ക് വളരെ ചീപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം, പക്ഷെ നമ്മളതൊരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത ചില കാര്യങ്ങളാണ്. അപ്പോൾ കെ പി എല്ലിന് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ആ പ്രിൻസിപ്പിൾ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടാണ് പ്ലെയേഴ്സ് എപ്പോഴും വരുന്നത്. പിന്നെ സുബു സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സുബു സാർ കേരള രഞ്ജി ഈ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു.
പിന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് ഒരു ലവറാണ്. പി ടി സുബ്രഹ്മണ്യൻ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിൽ തന്നെ പ്ലെയേഴ്സിന് ഒരുപാട് പ്ലെയേഴ്സിന് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വരുമ്പോൾ തന്നെ എനിക്കൊരു റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടി ഇവിടെ ഉണ്ട് എന്നുള്ള, ന്യൂസിലാൻഡിലുണ്ട് എന്നുള്ളൊരു റെഫറൻസ് ആയിരുന്നു. പുള്ളിയുടെ എക്സ്പീരിയൻസ്, ഒരു നിയർലി 6 to 7 years കേരള രഞ്ജി ട്രോഫി കളിച്ചിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞാൽ ജൂനിയർ കാറ്റഗറീസ് ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ലെവൽ 3 കോച്ചാണ് പുള്ളി. പാണ്ടൽ ക്രിക്കറ്റ് ക്ലബ്ബിൽ കോച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ വന്ന സമയത്ത് ഇതേമാതിരി ക്രിക്കറ്റിനെ, ഞാനും ഇതേമാതിരി ക്രിക്കറ്റിനോട് ഭയങ്കര പാഷനായിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരു ഡിസ്കഷൻ, ഞാനും ശ്രീകാന്ത് ഏട്ടനും അലനും ഉള്ള സമയത്ത് നമ്മൾ ഒരു ചെറിയ ഡിസ്കഷൻ നടത്തി. അത് നമ്മൾ സുബുചേട്ടനോട്, പി ടി സുബ്രഹ്മണ്യ ചേട്ടനോടും സംസാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ആരംഭഘട്ടത്തിൽ ഉണ്ടായത്. അപ്പോൾ അതിലൊരു 100% ഇതായിട്ട് പി ടി പറഞ്ഞു വരാം. പുള്ളി ഓൾമോസ്റ്റ് ജസ്റ്റ് ഒന്ന് കളികളും കോച്ചിങ്ങും ഒക്കെ നിർത്തി ഒന്ന് ഫാമിലി ആയിട്ടിങ്ങനെ ഒതുങ്ങാനിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇതേമാതിരിയുള്ള പുതിയൊരു സംരംഭം കൂടി നമ്മൾ ചെന്ന് പറയണത്. അപ്പോൾ പുള്ളി 100% അതിനോട് ഞങ്ങൾ ഓക്കെ ആയിരുന്നു. ഞങ്ങളുടെ ഏതൊരു ഇപ്പോൾ മീറ്റിങ്ങിനാണെങ്കിലും ഇതാണെങ്കിലും 100%. പിന്നെന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ 100% ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണ് അതിൻ്റെ ഇത്. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇതിൽ കളിക്കണതാണ്. അപ്പോൾ ഇതിൽ ശ്രീകാന്ത് ഏട്ടനും പി ടി സുബ്രഹ്മണ്യമാണ് പുറത്തുള്ളത്. ഈ ടൂർണമെൻറ്റ് കംപ്ലീറ്റ് നിയന്ത്രിക്കണത്, അന്നത്തെ മാച്ചസും ഇതൊക്കെ നിയന്ത്രിക്കണത് ഇവരുടെ അണ്ടറിലാണ്. അപ്പോൾ എപ്പോഴും ഇവർ ഫുൾ ടൈം അവിടെ പുറത്തുണ്ടാവും. ഇവരൊരു ഹാർഡ് വർക്കും കൂടി ഉണ്ട് നമ്മുടെ ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഇതിലിപ്പോൾ കുക്കുബറ ഇൻ്റർനാഷണൽ ഒരു ബ്രാൻഡാണ്, അതൊരു കമ്മ്യൂണിറ്റി ക്രിക്കറ്റിലേക്ക് ഫസ്റ്റ് ടൈമാണ് അവരൊരു ഇത്രയും ഒരു സ്പോർട്സ് പാർട്ണറായിട്ട് ഇതിലേക്ക് വരുന്നത്. അതേമാതിരി തന്നെ ഈ ഓംടെക്സ് അവർ ഇൻ്റർനാഷണൽ ജേഴ്സിയും കാര്യങ്ങളൊക്കെ അവരെല്ലാ പ്ലെയേഴ്സിനും ടീമിനൊക്കെ സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾക്കും അപ്പാരൽ പാർട്ണറായിട്ട് ഞങ്ങളുടെ ഇതിലേക്ക് കിട്ടി, നമുക്ക് കെ പി എല്ലിന് നമുക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ പ്ലെയേഴ്സിന് കൊടുക്കുമ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിലും അതൊരു ഭയങ്കര ഒരു കംഫേർട്ടും ഇതുമാണ്. പിന്നെ അവരത് ഒരു ഇപ്പം എപ്പോഴും ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടൊരു മൗത്ത് പബ്ലിസിറ്റിയാണ്. അപ്പോൾ ആരും ഇപ്പം ഇക്കൊല്ലം കളിക്കാണ്ടിരിക്കണ വെറുതെ ആരെങ്കിലും വരണതും ഇരിക്കണ പ്ലെയേഴ്സാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ അവിടെ ആരെങ്കിലും തരത്തിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. പിന്നെ ഇപ്പം ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പേരിലാണ് എല്ലാ ടീമുകളും നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞങ്ങളിപ്പോൾ ഏതൊരു ഫംഗ്ഷന് പോയാലും ഇപ്പോൾ ഈ കേരള പ്രീമിയർ ലീഗ് ഇപ്പോൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ പേരുകളും അതിൽ എപ്പോഴും ഇങ്ങനെ അഡ്വർടൈസ്മെൻ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ എപ്പോഴും ഒരു ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാത്ത ഒരാളാണെങ്കിൽ കൂടി എനിക്ക് പല സ്ഥലത്തും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ പല ആൾക്കാരും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ തിരുവനന്തപുരം, ഞാൻ തിരുവനന്തപുരമാണ് കേട്ടോ എന്നുള്ള ഒരു സംസാരം വരും. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ തിരുവനന്തപുരം ടീം ആരാ കളിക്കണോ എന്തോന്നൊന്നും അവർക്ക് ചിലപ്പോൾ അറിയില്ല. പക്ഷേ ആ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വികാരം അവരുടെ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാത്ത ആൾക്കാർ വരെ നമ്മുടെ ഈ കെ പി എല്ലിനെ സ്നേഹിക്കണ ഒരുപാട് ആൾക്കാരുണ്ട്.
ഈ കെ പി എല്ലിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ കൊണ്ടുവരും. അതായത് ഒരു ടീമിന് $1,000 വെർച്വൽ മണിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4 ഐക്കൺസിനെ, 4 pre-auction പ്ലേയേഴ്സിനെ വരെ വയ്ക്കാം. ഡിപ്പെൻഡിങ് അതിനനുസരിച്ച് നിങ്ങളുടെ പൈസ കുറയും. അത്രയും പൈസ ആയിട്ടാണ് നിങ്ങൾ പിന്നെ ഓപ്ഷന് പോകുന്നത്. ഓപ്ഷനിൽ വിളിക്കാൻ പല സ്ട്രാറ്റജീസ് ഉണ്ടാവും. പിന്നെ ആ ഓപ്ഷനിൽ ആ വരുന്ന പ്ലെയറിന്, അതായത് നമ്മൾ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യണ പ്ലെയേഴ്സിനെ, അപ്പോൾ ആ പ്ലെയർ വരുന്നതിനനുസരിച്ചാണ് ഓരോരുത്തരും അവരുടെ സ്ട്രാറ്റജി അപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയ്ത് കിട്ടുന്ന പ്ലെയറുടെ ഓപ്ഷൻ മണിയുടെ 50% നമ്മൾ റിട്ടേൺ ചെയ്തിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ടൂർണമെൻറ്റിൽ അങ്ങനെ നടക്കുന്നത്. പിന്നെ അത് പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഓണേഴ്സ് ക്യാൻ ഗോ ഇൻ ഓപ്ഷൻ, അതായത് ഓണേഴ്സിന് ഇപ്പോൾ ഓണേഴ്സ് ഇപ്പോൾ ഞാനൊരു ഓണറാണെങ്കിൽ എനിക്ക് അത്രയും പ്രീ ഓപ്ഷൻ പ്ലെയറിൻ്റെ വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഓപ്ഷന് പോയിട്ട് ഞാൻ വിളിക്കും, എന്നെ വിളിച്ചെടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ ടീമിൽ കളിക്കാം. പിന്നെ നമ്മൾ സ്വാപ്പ് അതൊന്ന് കൊണ്ടുവന്നു. സ്വാപ്പ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അതായത് ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്ലെയർ എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ള ഇത് നമ്മൾ മ്യൂച്വൽ ട്രാൻസ്ഫർ നമ്മളാണ് കൊണ്ടുവരുന്നത് ഇവിടെ. അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ നമ്മൾ ഓപ്ഷന് കൊണ്ടുവരാറുണ്ട്. പിന്നെ മിനിമം ആയിട്ട് അതായത് 13 പ്ലേയേഴ്സിനെങ്കിലും ഒരു ടീം വിളിച്ചെടുക്കണം എന്നുണ്ട്, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഓപ്ഷൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്പോൺസർ കൃപ ഫൈനാൻഷ്യൽസിലായിരുന്നു, അവരായിരുന്നു നമ്മളുടെ ടൈറ്റിൽ സ്പോൺസർ. പിന്നെ ഇക്കോ ട്രാവൽസ് ആയിരുന്നു നമ്മുടെ ട്രാവലിംഗ് പാർട്ട്ണർ. നമ്മുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈഡൻ റോസ്കിൽ ക്രിക്കറ്റ് ക്ലബിൻ്റെ കീത്തേ പാർക്കാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും അവിടെയാണ് നടത്തുന്നത്, ലീഗ് മത്സരങ്ങളെല്ലാം അവിടെയാണ് നടത്താറ് റൗണ്ട് റോബിൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം നമ്മൾ എൽ എസ് ലിയിലാണ് സെമി ഫൈനലും ഫൈനലും നടത്തിയത്. അതായത് അവിടുത്തെ ഫെസിലിറ്റീസ് അത്രയും എന്താ പറയുക കമൻഡബിളാണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് മാറ്റിയത്. കാരണം നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൽ എസ് ലിയിലേക്ക് മാറിയത് ഇപ്രാവശ്യം. ഇപ്പോൾ അടുത്തത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളിത് അനൗൺസ് ചെയ്യാൻ പോണത്, നമ്മളുടെ ഈ വർഷത്തെ ഫൈനൽ ഔട്ടർ ഓവൽ, അതായത് ഈഡൻ പാർക്കിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഗ്രൗണ്ടിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓക്ലൻഡ് ക്രിക്കറ്റ് അസോസിയേഷനായിട്ട് ആ ഡേറ്റിൻ്റെ ഡിസ്കഷനിലാണ് ഇപ്പോൾ. അപ്പോൾ അതാണ് ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു എന്താ പറയുക കമ്മ്യൂണിറ്റി ടൂർണമെൻറ്റ് ഔട്ടർ ഓവലിൽ നടക്കാൻ പോകുന്നത്, അത് കെ പി എല്ലിൻ്റെ ആയിരിക്കും. പിന്നെ നമ്മുടെ ആസ്പിറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓക്ലൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവളുടെ എല്ലാ മീറ്റിംഗ് റൂമിലും അവിടെ ടീമുകളുടെ ക്ലബ് ലോഗോസ് ഉണ്ട്, അതായത് ഈ ഈഡൻ റോസ്കിൽ ക്രിക്കറ്റ് ക്ലബ്ബ് അല്ലെങ്കിൽ എൽ എസ് ലി ഹൈബസ്കസ് കോസ്റ്റ്. അവിടെ വേറൊരു ക്ലബ്ബുകളുടെയും ലോഗോസ് ഇല്ല, ഓൺലി ക്രിക്കറ്റ് ക്ലബ്സിൻ്റെ മാത്രമേ ഉള്ളൂ. അവിടെ ആദ്യമായിട്ടൊരു കമ്മ്യൂണിറ്റിയുടെ ലോഗോ വരുന്നുണ്ടെങ്കിൽ അത് കെ പി എല്ലാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് വി ആർ വർക്കിംഗ് ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ ഓക്ലൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മളത്രയും സപ്പോർട്ടീവ് ആണ്. അപ്പോൾ ഇൻ ഫ്യൂ ഇയേഴ്സ്, അതായത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മളുടെ ലോഗോ അവിടെ വരട്ടെ, അതിന് മുന്നിൽ ഞാനൊരു സെൽഫി എടുത്ത് നിങ്ങൾക്ക് അറിയിക്കുന്ന ഒരു ദിവസം വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ എപ്പോഴും ഓണേഴ്സിന് ആദ്യം തന്നെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ പ്ലെയേഴ്സിന് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ സീസൺ 5 സ്റ്റാർട്ട് ചെയ്യണത്, എല്ലാ കൊല്ലം സ്റ്റാർട്ട് ചെയ്യണത് ഫെബ്രുവരി മാർച്ച് ആ സമയത്താണ് മാച്ചസ് നടക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഓക്ഷൻ എപ്പോഴും നവംബർ മാസങ്ങളിൽ ഞങ്ങൾ ഓക്ഷൻസ് നടത്താറുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കൊക്കെ ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യും. അത് ഞങ്ങളുടെ ഫേസ്ബുക്ക് കേരള പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ ഞങ്ങളെപ്പോഴും ആ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് പ്ലെയേഴ്സിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞങ്ങളതിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് ഇത്രയും 150 പ്ലെയേഴ്സിനെയാണ് നമ്മൾ മിക്കവാറും എല്ലാ കൊല്ലവും നമ്മൾ നോക്കാറ്. അപ്പോൾ 150 പ്ലെയേഴ്സ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ആവും. ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലെയേഴ്സ് ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ ഓക്ഷന് വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്യും. പ്രിപ്പയർ ചെയ്തെല്ലാ ഓണേഴ്സിന് നമ്മളത് അയച്ചു കൊടുക്കും. അവരത് പിന്നെ ഞങ്ങൾ ഓക്ഷൻ്റെ അന്ന് പിന്നെ ആസ് എ ഓണേഴ്സിൻ്റെ ഇതാണ് ആരേനൊക്കെ വിളിക്കണം, ആരേനൊക്കെ ഓക്ഷൻ ചെയ്യണം, ആ പ്ലെയേഴ്സിൻ്റെ ഏത് ലെവലിൽ കളിക്കും, എങ്ങനെ കളിക്കും, അതിനുള്ള പ്ലാനിങ്ങും ഇതൊക്കെ പിന്നെ ആ ടീം ഓണേഴ്സാണ് അത് പ്ലാൻ ചെയ്യണത്. അപ്പോൾ ന്യൂസിലാൻഡിലെ എവിടെ താമസിക്കുന്ന മലയാളികളാണ് എന്നുണ്ടെങ്കിലും ഏത് ലെവലിൽ കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും രജിസ്റ്റർ ചെയ്യാം. ചിലപ്പോൾ കുറേ കാലമായിട്ട് കളിക്കാണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, അപ്പോൾ അവർക്കൊക്കെ കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കെ പി എല്ലിൽ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സീസൺ 5 ആണ്, കുറച്ചും കൂടിയും ഫാൻറ്റസി ആയിട്ടാണ് ഞങ്ങൾ കൊല്ലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ പ്ലെയേഴ്സും നമ്മുടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കളിക്കണം. മോർ കോമ്പറ്റീറ്റീവ് ആയിട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഡ്രീമും. വരും കൊല്ലങ്ങളിലും കോമ്പറ്റീഷൻ കൂടി കൂടി വരണം. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്ലെയേഴ്സ്, കുറേ പുതിയ പ്ലെയേഴ്സ്, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന പ്ലെയേഴ്സുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കെ പി എല്ലിൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നമ്മൾ ഇത് കിട്ടും. ആ ഫേസ്ബുക്ക് പേജിൽ തന്നെ നമ്പറുണ്ട്, ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഴ്സ് നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ തരും. വാട്സപ്പിൽ നമ്പറുണ്ട്, വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് മേടിക്കാം. അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത്, ഏത് ഡേറ്റാണ്, ഏതൊക്കെ ഇതിലാണ് കളിക്കണത് എന്നുള്ളത് നമുക്ക് തരാൻ പറ്റും. നിങ്ങൾക്ക് അതിനനുസരിച്ച് ചിലപ്പോൾ ലീവോ അങ്ങനത്തെ കാര്യങ്ങളോ നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കാനോ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാവരുടെയും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ന്യൂ പ്ലെയേഴ്സ് വരട്ടെ, കോമ്പറ്റീഷൻ കൂടട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത്.
പിന്നെ ഈ ടൂർണമെന്റ് വിജയിക്കാനുള്ള കാരണം അതിൽ മെയിനായിട്ട് ആ പ്ലെയേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. പിന്നെ ടീം ഓണേഴ്സ് ഇല്ലാണ്ട് നമുക്ക് ഈ ടൂർണമെന്റ് നടത്താൻ പറ്റില്ല. പിന്നെ നമുക്ക് ഫൈനാൻഷ്യലി ഇത് വയബിൾ ആവുന്നത് സ്പോൺസേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ടീം ഓണേഴ്സ്, സ്പോൺസേഴ്സ്, പ്ലെയേഴ്സ്, എംപയേഴ്സ്, ബാക്കി നമ്മളെ പുറത്തുനിന്ന് സഹായിക്കുന്ന കുറേ പേരുണ്ട്, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ അവർ, പിന്നെ ഈ പ്ലെയേഴ്സിൻ്റെ ഫാമിലി, അവരെല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്നതുകൊണ്ടാണ് ഈ ടൂർണമെൻ്റ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഈ അവസരം ഞാൻ അവരെല്ലാവരോടും നന്ദി പറയാനായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ സീസൺ 5 February-March സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും KPL 5 ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ അവിടെ ഗ്രൗണ്ടിനകത്തോ പുറത്തോ ഉണ്ടായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു KPL 5. പിന്നെ ഈ മലയാളം FM ശ്രോതാക്കൾക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെ വളരെ നന്ദി. നിങ്ങളെല്ലാവരും ഈ പരിപാടി കേട്ടുകൊണ്ടേയിരിക്കുക. നമുക്ക് നാട്ടിലുള്ള ഒരു എന്താ പറയുക, ഗൃഹാതുരത്വം വരുന്ന റേഡിയോ ആണ്, ഇതെൻ്റെ തട്ടകമാണ്. അപ്പോൾ നിങ്ങളിതിൽ സഹകരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലെ ഇത്രയും സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്ത് അവരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്കൊരു എൻട്രി കൊടുത്ത് അവർക്ക് ഒരു ഇപ്പം നാട്ടിലത്തെ ഒരു പ്രതിനിധി തന്നെയാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാട്ടിലൊരു റേഡിയോ കേൾക്കുന്ന അതേ ഒരു ഇതിലൂടെ തന്നെയാണ്. ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ആ ഇതിൻ്റെ നമ്മുടെ FM റേഡിയോൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഓരോ അപ്ഡേറ്റ്സും നമ്മൾ അതിൽ കിട്ടുന്നുണ്ട്. അപ്പം ഞാനത് കേൾക്കാറുണ്ട്, പല പരിപാടികളും കേൾക്കാറുണ്ട്. അപ്പം നാട്ടിലത്തെ നമ്മൾ നാട് മിസ് ചെയ്തു എന്നുള്ള തോന്നില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുക. അപ്പം അതിൽ പല പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക.
നിങ്ങൾ ഇതുവരെ മലയാളം FM കേട്ടത് കേരള പ്രീമിയർ ലീഗ് അഥവാ KPL കുറിച്ച് ഓർഗനൈസേഴ്സായ ശ്രീകാന്ത് വിദ്യാധരനും രഞ്ജിത് രവീന്ദ്രനും നടത്തിയ സംഭാഷണം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് പേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. O800-5747-22. വിശ്വസിക്കാം, വിദഗ്ധരെ.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
മലയാളം FM എന്ന ഇന്നത്തെ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം നാളെ ശനിയാഴ്ച വൈകുന്നേരം 4:50 സംഗീതമേ ജീവിതം എന്ന പരിപാടിയോടുകൂടി ആരംഭിക്കും. തുടർന്ന് കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് മലയാളം FM വേണ്ടി പ്രത്യേകം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന അടുത്ത ആഴ്ചയിലെ മലയാളം വാരഫലം. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്. മലയാളം FM 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
കേരളം മോഹനം. ശീലകം.